ജോയ്സ്മേർ മിനിസ്ട്രീസിന്റെ സുഹൃത്തുക്കളും പാർട്ട്നേഴ്സുമാണ് ഈ പ്രോഗ്രാമിന്റെ ചിലവുകൾ വഹിക്കുന്നത്.
നിങ്ങൾക്കൊരു സ്വപ്നമുണ്ട്, നിങ്ങൾക്കൊരു ദർശനം ലഭിച്ചിട്ടുണ്ട്. നിങ്ങൾ കണ്ടതിലും അനുഭവിച്ചറിഞ്ഞതിലും അധികമായി നിങ്ങൾക്ക് കാണാൻ സാധിക്കണം. നിങ്ങൾ ദൈവവചനം നോക്കിക്കൊണ്ട് പറയണം, എനിക്കിത് സംഭവിക്കും, എനിക്കും ഇത് സംഭവിക്കും. ആർക്കെങ്കിലും അത് സംഭവിക്കാമെങ്കിൽ എനിക്കും സംഭവിക്കും. ഇനി നിങ്ങളോട് നാല് വചനങ്ങൾ പങ്കിടണമെന്നെൻ്റെ മനസ്സിലുണ്ട്. കാരണം നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകളും മനോഭാവവും. നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ മനോഭാവവും. ഇതെത്ര പേർക്കാണ് മനസ്സിലായത്? ഒരുവൻ ചിന്തിക്കുന്നത് തന്നെ അവന് ഭവിക്കുന്നു. ഒരുവൻ ഹൃദയത്തിൽ ചിന്തിക്കുന്നത് പോലെ അവനാകുന്നു. മനസ്സ് പോകുന്നിടത്തേക്ക് മനുഷ്യനും പോകുന്നു. അതാ ആരോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട്, എനിക്കതറിയാം. എഫേസ്യർ 4:22 മുതൽ 24 വരെ. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, എന്താണ് ഇവിടെ പറയുന്നത്? ഇതാ നിങ്ങൾക്ക് ഒരു പുതിയ സ്വഭാവമുണ്ട്, പക്ഷെ നിങ്ങളിപ്പോൾ പഴയ സ്വഭാവത്തെ ഉപേക്ഷിക്കണം. മുമ്പിലത്തെ നടപ്പ് സംബന്ധിച്ച് ചതിമോഹങ്ങളാൽ വഷളായി പോകുന്ന, അതായത് ദുരാഗ്രഹം എന്ന നിങ്ങളുടെ പഴയ സ്വഭാവത്തെ മാറ്റുക. ദുരാഗ്രഹവും നുണയും സാത്താനാണ് കൊണ്ടുവരുന്നത്. ആ നുണകൾ അലക്ഷ്യമാക്കാനായി നമ്മൾ ഒരിക്കലും സത്യം പഠിക്കാൻ സന്നദ്ധത കാണിക്കുന്നില്ല. എന്നിട്ട് സദാസമയം, എല്ലാവരും പറയും സദാസമയം, നിങ്ങളുടെ ഉള്ളിലെ ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും പുതുക്കം പ്രാപിക്കുവിൻ. അടുത്തിരിക്കുന്നവരെ നോക്കി ചിരിച്ചുകൊണ്ട് പറയും, അവർക്ക് നിങ്ങളോട് ദേഷ്യം തോന്നില്ല. നിങ്ങളുടെ മനോഭാവം പുതുപ്പിക്കുക. എനിക്കറിയില്ല, ഇത് നല്ല രസമുണ്ട്. ഞാൻ വളരെ ഗൗരവമാവാനാണ് ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത വചനം നോക്കാം, കാരണം ഇതെന്നെ എപ്പോഴും അത്ഭുതപ്പെടുത്താറുണ്ട്. എന്നിട്ട് പുതിയ സ്വഭാവം ധരിക്കുവിൻ. ഇവിടെ അവൻ പറയുന്നതാണ് പുതിയ സ്വഭാവം ധരിച്ചുകൊള്ളുവിൻ. എന്താണ് ഇവിടെ പറയുന്നത്? പുതിയ സ്വഭാവം ധരിച്ചുകൊള്ളുവിൻ. അതിനാൽ അവൻ ഇവിടെ സത്യത്തിൽ പറയുന്നത് ഇതാണ്, നിങ്ങൾ രക്ഷിക്കപ്പെട്ടിട്ടില്ല എന്നതുപോലെ ജീവിക്കുന്നത് നിർത്തുക, യേശുവിനെ പോലെ ഭാവിക്കാൻ തുടങ്ങുക. എന്നാൽ അവിടെ എത്താനുള്ള പാലം ഏതാണ്? ആത്മാവ് സംബന്ധമായി പുതുക്കം പ്രാപിച്ച് സത്യത്തിന്റെ ഫലമായ നീതിയിലും വിശുദ്ധിയിലും പുതു മനുഷ്യനെ ധരിക്കുവൻ. നിങ്ങളുടെ ജീവിതം ഒരിക്കലും മാറില്ല. നിങ്ങളുടെ ചിന്ത മാറുന്നതുവരെ പെരുമാറ്റവും നിങ്ങൾ മാറ്റാൻ പോകുന്നില്ല. അതെ, നിങ്ങളുടെ ചിന്ത മാറ്റണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. ദൈവ സഹായമില്ലാതെ നമുക്കത് ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ എന്തെങ്കിലും വിജയം നേടിയാൽ അതിനുള്ള ബഹുമതി ദൈവത്തിനാണ് ലഭിക്കുക. അവനെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. വിശ്വാസത്തോടുകൂടിയ അധ്വാനവും പരിശുദ്ധാത്മാവിനാലുള്ള ആശ്രയവും പരിശുദ്ധാത്മാവിൽ മുഴുവനായി ചാഞ്ഞുകൊണ്ട് നമുക്ക് തനിച്ചൊന്നും തന്നെ ചെയ്യാനാവില്ലെന്ന് മനസ്സിലാക്കി ദൈവം നാം ആരാവണമെന്ന് ആഗ്രഹിക്കുന്നു. അതാവാൻ പരിശുദ്ധാത്മാവിനോടൊത്ത് പ്രവർത്തിക്കുമെന്ന് ഉറച്ച് അവനോടൊത്ത് ചേർന്നാലല്ലാതെ ദൈവം നമുക്കെല്ലാം ചെയ്ത് തരുന്നതല്ല. അതിനാൽ ശരിയായി ചിന്തിക്കാൻ പഠിക്കണം. നിങ്ങൾക്ക് എന്ത് ചിന്തിക്കാൻ ആഗ്രഹമുണ്ടെങ്കിലും അത് ചിന്തിക്കാനാവുമെന്ന് പഠിക്കണം. എന്നാൽ നിങ്ങളുടെ തലച്ചോറിൽ തോന്നുന്നതിനെ കുറിച്ചെല്ലാം നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ചിന്തകളെ തിരഞ്ഞെടുക്കാം. നിങ്ങളത് സൂക്ഷ്മതയോടെ ചെയ്യണം. കാരണം നിങ്ങൾ ചിന്തിക്കുന്നതാണ് നിങ്ങൾ ആവുക എന്ന് മനസ്സിലാക്കണം. ആമേൻ. ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങൾക്കതിനെ ഉടുപ്പിച്ച് അതിൽ ചായം തേച്ച് അതിനെ പള്ളിയിലേക്ക് കൊണ്ടുപോകാം. ക്രിസ്തീയ സുഹൃത്തുക്കളോടൊത്ത് നിങ്ങൾ ഉച്ചത്തിൽ ആർത്ത് ഘോഷിക്കാം, പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് ദൈവത്തിനറിയാം. അടഞ്ഞ വാതിലിനുള്ളിൽ നടക്കുന്നതെല്ലാം ദൈവം കാണുന്നുണ്ട്. നമ്മുടെ മനസ്സ് മറ്റുള്ളവർക്ക് കാണാവുന്ന ഒരു മൂവി സ്ക്രീൻ ആയാൽ എങ്ങനെയുണ്ടാവും? നിങ്ങൾക്ക് അങ്ങനെ തോന്നുമെന്ന് ഞാൻ കരുതി. ദിവസവും ചിന്തകളെ നേരെയാക്കുക എന്നതൊരു പോരാട്ടം തന്നെയാണ്. അതുകൊണ്ടാണ് മനസ്സൊരു യുദ്ധക്കളമാണെന്ന് ഞാൻ പറയുന്നത്. മനസ്സിനെക്കുറിച്ച് പഠിപ്പിക്കുന്നത് ഞാൻ ഒരിക്കലും അവസാനിപ്പിക്കില്ല. വായയെക്കുറിച്ച് സംസാരിക്കുന്നതും എന്നെ സംബന്ധിച്ചിടത്തോളം വർഷം തോറും ഇവ രണ്ടിനെക്കുറിച്ചും ഞാൻ ഓരോ സീരീസ് ചെയ്യേണ്ടി വരും. ഞാൻ ഓരോ തവണ ഇതിനെക്കുറിച്ച് ചെയ്യുമ്പോഴും അത് നിങ്ങൾക്ക് ആവശ്യമുള്ളത് തന്നെയാണ്. ടെലിവിഷനിൽ ഇത് കാണുന്നവർ ഏറ്റവും മുൻപായി തിരഞ്ഞെടുക്കുന്ന വിഷയങ്ങൾ ഇവ രണ്ടുമാണ്. അവയെക്കുറിച്ചുള്ള സീഡീസും DVDs പുസ്തകങ്ങളുമാണ് ജനങ്ങൾ കൂടുതലായി വാങ്ങുന്നത്. നമുക്ക് മനസ്സിൻ്റെ കാര്യത്തിൽ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് നമുക്കറിയാം. എന്നാൽ പുറമേ നിന്ന് ഏതെങ്കിലും ശക്തികൾ വന്ന് നേരായത് ചിന്തിക്കാൻ നമ്മെ സഹായിക്കണം എന്ന് കരുതുന്നത് നിർത്തുക. മറ്റൊന്നുമില്ലെങ്കിൽ തന്നെ എനിക്ക് ഈ സഹായം ചെയ്യൂ. നിങ്ങൾക്ക് ഈ സഹായം ചെയ്യാം. ദൈവത്തിനായി ഈ സഹായം ചെയ്യൂ. എന്നിട്ട് നിങ്ങൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എന്നതിനെക്കുറിച്ച് ചിന്തിക്കൂ. ഇന്ന് ലോകത്തിലെങ്ങും കുഴപ്പങ്ങളിൽ മുഴുവനായി അകപ്പെട്ടിരിക്കുന്ന ധാരാളം മനുഷ്യരുണ്ട്. അവർ തങ്ങളുടെ ചിന്തകളെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. ദിവസത്തിൽ ചില പ്രാവശ്യമെങ്കിലും സ്വയം ചോദിക്കുക, ജോലിക്കായി പോകുമ്പോൾ സ്വയം ചോദിക്കുക, ഞാൻ രാവിലെ ജോലിക്കായി പോയിക്കൊണ്ടിരിക്കുമ്പോൾ എന്തിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്? ഇന്ന് രാവിലെ ഞാൻ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്താണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്? ഇതാ, ഇത് വളരെ നല്ലതാണ്. ഇന്ന് രാവിലെ ഞാൻ എഴുന്നേൽക്കുന്നതിന് മുൻപ് കിടക്കയിൽ കിടന്ന് എന്താണ് ചിന്തിച്ചത്? ഓ, ഇത് പ്രധാന സമയമാണ്. കാരണം എന്താണെന്ന് പറയട്ടെ, സാത്താൻ ആദ്യകാലത്ത് തന്നെ നിങ്ങളുടെ മനസ്സിനെ ആക്രമിക്കും. നിങ്ങൾ മുഴുവനായി ഉണരുന്നതിന് മുൻപ്, അന്നേ ദിവസം നിങ്ങൾ എത്രമാത്രം പ്രത്യാശയുള്ളവരായിരിക്കണമെന്ന് അവൻ തീർച്ചയായും പറയില്ല. ഇന്നലെ ചെയ്ത തെറ്റുകൾ നിങ്ങളോട് ക്ഷമിക്കപ്പെടുമെന്ന് പറയില്ല. ദൈവം നിങ്ങളെ എത്ര സ്നേഹിക്കുന്നുണ്ടെന്നും, എന്നാൽ അത് അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കത് സ്വയം പറയാം. സാത്താൻ നിങ്ങളുടെ ചെവിയിൽ സംസാരിക്കുന്നതാണ്. നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്ന ഒരു കാര്യം, നിങ്ങൾക്ക് വായ തുറന്ന് ഉറക്കെ സംസാരിക്കാനാവും. അപ്പോൾ അവൻ വായ അടക്കേണ്ടി വരും. സാത്താനോട് എതിർത്ത് സംസാരിക്കുന്നത് എങ്ങനെയെന്ന് നിങ്ങൾ പഠിക്കണം. രാക്ഷസന്മാരോട് എതിർക്കുമ്പോൾ വായ തുറക്കാതെ ഓടരുത്. ദാവീദ് ഗോലിയാത്തിനെതിരെ ഓടിയപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അവൻ പ്രവചിച്ചുകൊണ്ടിരുന്നു. ഈ ദിവസം ഞാൻ നിന്റെ തല വെട്ടും, നിന്റെ ദേഹം ഞാൻ ആകാശത്തിലെ പക്ഷികൾക്കിട്ടുകൊടുക്കും. നീ എന്റെ നേരെ വാളും കുന്തവും കൊണ്ടുവരുന്നു, പക്ഷേ ഞാൻ കർത്താവായ യഹോവയുടെ നാമത്തിലാണ് നിന്റെ അടുത്ത് വരുന്നത്. ആമേൻ. നമുക്ക് ധൈര്യവും ഉണ്ടായിരിക്കണം. കൊലോസിയർ 3:1-2 എനിക്ക് ഇഷ്ടപ്പെട്ട വചനങ്ങളാണ്. അത് നമ്മുടെ മനസ്സ് ദൃഢപ്പെടുത്തി ദൃഢതയോടെ ഇരിക്കാൻ പറയുന്നു. അതുകൊണ്ട് ഞാനത് ചുരുക്കി പറയാം. അതായത്, നിങ്ങളുടെ മനസ്സ്, നിങ്ങൾ യേശുവിൻ്റെ മനസ്സോടുകൂടി പ്രവർത്തിക്കുകയാണെങ്കിൽ അത് ശക്തമാണ്, അതിശക്തമാണ്. നിങ്ങൾക്കൊരു തീരുമാനമെടുക്കാനാവും. ഒന്നുകിൽ ജഡീക മനസ്സോടെ ദിവസം മുഴുവൻ ജീവിക്കാം, അല്ലെങ്കിൽ ആത്മീക മനസ്സോടെ ജീവിക്കാം. ദൈവവചനം അതീവമായി നിങ്ങൾക്ക് പഠിക്കാനാവും. അതായത്, അശുദ്ധ ചിന്തകൾ നിങ്ങളുടെ തലച്ചോറിൽ കടന്നാൽ ഉടനെ നിങ്ങൾ വീണ്ടും 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 അവയെ തിരിച്ചും മറിച്ചുകൊണ്ടേ ഇരിക്കും. എന്നിട്ട് വിചാരിക്കും, ഇല്ല 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 ഇല്ല, ഞാനത് ചിന്തിക്കില്ല. നോക്ക് ജോയ്സ്, അത്തരം അശുദ്ധ ചിന്തകളെ വലിച്ചെറിയുന്ന ഒരു പരിധിയിൽ നിങ്ങൾ എന്തെങ്കിലും എത്തിയിട്ടുണ്ടോ? ഇല്ല. 30 വർഷം മുൻപുണ്ടായിരുന്നത്ര ഇപ്പോൾ അവയോട് എനിക്ക് പോരാടേണ്ടി വന്നിട്ടില്ല. 30 വർഷം മുൻപുണ്ടായിരുന്നത്ര പോരാടേണ്ടി വന്നിട്ടില്ല. പക്ഷേ ചില കാരണങ്ങളാൽ, അതിന് കാരണം നമ്മൾ മുഴുവനായി ഉണരാത്തതാണോ അതോ നമ്മുടെ ആഗ്രഹത്തിൽ നാം മുഴുവനായി മുഴുകാത്തതാണോ എന്നെനിക്കറിയില്ല. പക്ഷേ രാവിലെ ആദ്യത്തെ 15 മിനിറ്റ് ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാകുന്നു. പ്രശ്നമുള്ള ഒരാളെങ്കിലും കണ്ടത് നന്നായി. എനിക്ക് പരിചയമുള്ളവർക്കൊക്കെ എന്താണ് കുഴപ്പം എന്ന് ആലോചിച്ചുകൊണ്ട് എനിക്ക് വേണ്ടി കാപ്പി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതായി കണ്ടുപിടിച്ചു. അതെ, എന്നാൽ സുവാർത്ത എന്താണെന്നറിയാമോ? ദിവസം മുഴുവനും ഞാൻ അങ്ങനെ ഇരിക്കേണ്ടതില്ല. പരിശുദ്ധാത്മാവ് എന്നെ കുറ്റപ്പെടുത്തുന്ന നിമിഷം തന്നെ ഞാൻ അത് വേണ്ടെന്ന് വയ്ക്കും. എന്നിട്ട് അവരുടെ നല്ല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാൻ ആരംഭിക്കും. ആരെങ്കിലും ചെയ്ത 1-2 തെറ്റായ കാര്യങ്ങളെക്കുറിച്ച് ഞാൻ ദിവസം മുഴുവനും ചിന്തിക്കേണ്ട കാര്യമില്ല. കാരണം അവർ 99 ശരിയായത് ചെയ്യുന്നു. അതുകൊണ്ട് യാതൊരർത്ഥവും ഉണ്ടാവുന്നില്ല. ഞാൻ അതുപോലെയുമല്ല, ഞാൻ അങ്ങനെയല്ല. ഞാൻ അനുകൂല ചിന്താഗതിക്കാരിയാണ്. എനിക്ക് ജനങ്ങളെ വളരെയധികം ഇഷ്ടമാണ്. ഞാൻ വളരെ ദയയുള്ളവളാണ്. അതിനാൽ അത് സാത്താനാണെന്ന് എനിക്കറിയാം. എനിക്കതറിയാം. പോരാട്ടത്തിനുള്ള നമ്മുടെ ആയുധങ്ങൾ ജഡീകമല്ല, പകരം സാത്താന്റെ കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളവ തന്നെ. അവയാൽ ഞങ്ങൾ സങ്കല്പങ്ങളും ദൈവത്തിന്റെ പരിജ്ഞാനത്തിന് വിരോധമായി പൊങ്ങുന്ന എല്ലാ ഉയർച്ചയും ഇടിച്ചു കളഞ്ഞ് ഏത് വിചാരത്തെയും ക്രിസ്തുവിനോടൊത്തുള്ള അനുസരണത്തിനായി പിടിച്ചടക്കി. 2 കൊരിന്ത്യർ 10:4-5. നിങ്ങളുടെ മനസ്സൊരു യുദ്ധക്കളമാണ്. പക്ഷേ നിങ്ങളുടെ മനസ്സ് കേന്ദ്രീകരിച്ച് അതിനെ സ്ഥിരപ്പെടുത്തുവിൻ. ഇതൊരു മനോഹരമായ, അതിമനോഹരമായ വചനമാകുന്നു. കാരണം ഇതിൻ്റെ അർത്ഥം ഇതാണ്: നിങ്ങൾ ഒരിക്കൽ മനസ്സ് വെച്ചാൽ, അതേസഭയെ, നിങ്ങൾ ഒരിക്കൽ മനസ്സ് വെച്ചാൽ, ഒരേ ഒരു പ്രാവശ്യം യഥാർത്ഥത്തിൽ വാസ്തവമായി മനസ്സ് വയ്ക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്കായി ദൈവത്തിൻ്റെ ഹിതത്തിലുള്ള എന്തും നിങ്ങൾക്ക് ചെയ്യാനാവും. നിങ്ങൾ തീരുമാനിച്ചാൽ എന്ന് പറയുന്നില്ല, കാരണം നിങ്ങൾ തീരുമാനിച്ചാൽ അടുത്ത സുപ്രസിദ്ധമായ പാട്ട് നിങ്ങളുടേതായിരിക്കും. ദൈവം നിങ്ങളോട് ചെയ്യാൻ പറയുന്നത് എന്തും അതിൽ യഥാർത്ഥത്തിൽ നിങ്ങൾ മനസ്സ് വെച്ചാൽ നിങ്ങൾക്കത് ചെയ്യാൻ സാധിക്കും. എന്ന് വെച്ചാൽ വികാരത്തിൻ്റെ പ്രേരണ കാരണം നിങ്ങൾ പ്രവർത്തിക്കുന്ന കാര്യങ്ങളല്ല തരമുള്ള തീരുമാനം എന്ന് പറയുന്നത്. നിങ്ങൾ മൂക്കറ്റം കഴിച്ച ശേഷം ഡയറ്റിംഗ് തുടങ്ങുന്നത് എളുപ്പമാണ്. അതിന് പിന്നെ ആവശ്യമൊന്നുമില്ല. ആമേൻ. എന്നാൽ അല്പനേരത്തേക്ക്, എന്നേക്കുമല്ല, അല്പനേരത്തേക്ക് വരുന്ന വിശപ്പിന്റെ സമ്മർദ്ദത്തെ തരണം ചെയ്ത് ജയിക്കുന്നത് ഡയറ്റിംഗ് ചെയ്യുമെന്ന് മനസ്സിൽ തീരുമാനിക്കുന്ന ജനങ്ങൾ മാത്രമായിരിക്കും. നാം ഏതൊക്കെ വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മുടെ മനസ്സ് ദൃഢപ്പെടുത്തണമോ അവയിൽ മനസ്സുറപ്പിക്കാൻ സാധിക്കുമെന്നതിനെക്കുറിച്ച് ഞാനിപ്പോൾ പറയുന്നില്ല. പക്ഷേ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതിലും ബാധകമാക്കാൻ കഴിയും. മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് കടത്തിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. മനസ്സ് വെച്ചാൽ നിങ്ങൾക്ക് പണം സമ്പാദിക്കാനും പറ്റും. മനസ്സ് വെച്ചാൽ 40 വയസ്സാകുമ്പോൾ ഹൃദയ സ്തംഭനം ഉണ്ടാവാതെ ജീവനോടെ ഇരിക്കണമെങ്കിൽ വേണ്ടത്ര എക്സസൈസ് ചെയ്യാൻ സാധിക്കും. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. അതെ ജോയ്സ്, നിങ്ങൾ നിങ്ങൾക്ക് പൊരുത്തപ്പെടാനാവാത്ത ചിലരോട് പൊരുത്തപ്പെടുന്നത് എങ്ങനെ എന്ന് പഠിക്കാൻ സാധിക്കും. ഓ ഹല്ലേലൂയ, ഞാൻ എന്നേക്കാൾ വ്യത്യസ്തനായ ഒരാളെ വിവാഹം കഴിച്ചിട്ട് 43 വർഷങ്ങളായി എന്ന് നിങ്ങൾക്കറിയാമോ? ഞങ്ങൾ വ്യത്യസ്തരാണ്, ഡേവും ഞാനും വ്യത്യസ്തരാണ്. അതായത് അദ്ദേഹത്തിന് സ്പോർട്സ് ഇഷ്ടമാണ്, എനിക്ക് സ്പോർട്സിനെ കുറിച്ച് യാതൊരു താല്പര്യമില്ല. തുള്ളിച്ചാടി ഉരുണ്ടു പോകുന്നത് എന്തും ഡേവിന് ഇഷ്ടമാണ്. ഞാൻ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. അതായത് ഇവിടെയുള്ളവർ എന്ത് സ്പോർട്സാണ് കളിക്കാറെന്ന് നിങ്ങൾക്കറിയാമോ? എനിക്കതറിയില്ല. പൊരുത്തപ്പെടാനാവാത്തവർക്ക് വിവാഹിതരാവാൻ സാധ്യമല്ലെങ്കിൽ ഞങ്ങളുടെ ബന്ധം 3 മേൽ നീണ്ടുപോകില്ലായിരുന്നു. അതിനാൽ നിങ്ങൾ മനസ്സിൽ തീരുമാനമെടുക്കണം. നിങ്ങളിൽ എത്ര പേർക്കാണ് ചില കാര്യങ്ങൾ മനസ്സുറപ്പിക്കാനാവുക? നിങ്ങൾക്ക് ഏതു തരം അടിമത്വത്തെയും അതിജീവിക്കാനാവും? ഏതു തരം ശീലത്തെയും തകർന്ന ഭൂതകാലത്തെയും ദൈവത്തോടത്താണെങ്കിൽ തരണം ചെയ്ത് ഇങ്ങനെ പറയാനാവും, ഇതാണ് എനിക്ക് സംഭവിച്ചിരിക്കുന്നത്, പക്ഷേ ദൈവം എൻ്റെ പക്ഷത്താകുന്നു. റോമർ 12:2 ഈ വചനം നമുക്കെല്ലാം സുപരിചിതമായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇതിൽ പറയുന്നു, ഈ ലോകത്തിന് അനുരൂപരാവാതെ മനസ്സ് മുഴുവനായി പുതുപ്പിച്ച് മുഴുവനായി മാറ്റി നിങ്ങൾ രൂപാന്തരപ്പെടേണ്ടതാണ് എന്ന്. നിങ്ങളുടെ മനസ്സ് മാറ്റണം, നിങ്ങളുടെ മനോഭാവം മാറ്റണം. നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. ദൈവം ഇസ്രയേലിയർക്കായി വാഗ്ദത്ത ദേശത്തെല്ലാം നൽകുകയുണ്ടായി. പക്ഷേ അവർ ഒരിക്കലും അത് തെളിയിക്കാതിരുന്നു. അവർക്കതൊരിക്കലും അനുഭവിക്കാൻ കഴിഞ്ഞില്ല, കാണാനായില്ല, ഉപയോഗിക്കാനായില്ല. അതിനവർ മരുഭൂമിയിലായിരിക്കുമ്പോൾ തന്നെ തങ്ങളുടെ മനസ്സ് നേരെയാക്കണമായിരുന്നു. നിങ്ങളുടെ യാത്രയിൽ നിങ്ങൾ എവിടെയാണ്? നിങ്ങളുടെ മനോഭാവം എത്ര ദൈവീകമാണ്? ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിക്കുമ്പോൾ എത്ര വേഗത്തിൽ അവർക്ക് മാപ്പ് കൊടുക്കും? എത്ര പെട്ടെന്നാണ് നിങ്ങൾ നീരസപ്പെടാറ്? നിങ്ങൾ എങ്ങനെയുള്ള ദാതാവാണ്? ഇന്ന് ഞാൻ കാണിക്കയെക്കുറിച്ച് സംസാരിച്ചപ്പോൾ നിങ്ങളുടെ മനോഭാവം എങ്ങനെയുള്ളതായിരുന്നു? അതോ ദാനത്തെക്കുറിച്ച് നിങ്ങൾക്ക് ആവേശം തോന്നിയോ? ഇസ്രായേലിയർക്കുണ്ടായ ആദ്യത്തെ മോശമായ മനോഭാവം, വളരെ ഖേദകരമായ ഒരു മനോഭാവമായിരുന്നു അത്. അവരുടെ ഭാവിയിലെ എല്ലാ കാര്യങ്ങളും തീരുമാനിച്ചത് അവരുടെ ഭൂതകാലത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അവർക്ക് അടിമത്വത്തിൻ്റെ മനോഭാവം ഉണ്ടായിരുന്നു. അവരുടെ മനോഭാവം സഹതാപകരമായിരുന്നു എന്ന് തോന്നുന്നു. മിസ്രയീമിൽ വിലമതിപ്പുള്ള ഒന്നുമില്ലാതിരുന്നിട്ടും അവർക്ക് അങ്ങോട്ട് തിരിച്ചു പോകണമെന്നായിരുന്നു ആഗ്രഹം. തങ്ങളെ അവിടെ നിന്ന് രക്ഷിക്കണമേ എന്ന് വർഷങ്ങളോളം അവർ ദൈവത്തോട് പ്രാർത്ഥിച്ചു. എന്നിട്ട് അവർ എല്ലാ പ്രയാസങ്ങളും നേരിടേണ്ടി വന്നപ്പോൾ അവർക്ക് തിരിച്ചു പോകണം എന്ന് തോന്നി. അവർക്ക് സ്വപ്നമില്ലായിരുന്നു. അവരുടെ ജീവിതത്തിനായി അനുകൂലമായ ദർശനമില്ലായിരുന്നു. അവരെവിടെയായിരുന്നെന്ന് അവർക്കറിയാം, അവർ എവിടെയാണെന്നും അറിയാം. അവ രണ്ടും അവർക്കിഷ്ടമല്ലായിരുന്നു. നിങ്ങളിൽ എത്ര പേർക്കാണ് എവിടെയായിരുന്നു എന്നും അതിനെക്കുറിച്ച് കാര്യമാക്കാതെയും ഇരിക്കുന്നത്? ഇപ്പോൾ നിങ്ങൾ എവിടെയാണെന്നും അവിടെ ചില നല്ല മാറ്റങ്ങൾ കാണണമെന്നും ആഗ്രഹമില്ലേ? പക്ഷെ നിങ്ങൾക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങൾക്കൊരു ദർശനം ഉണ്ടാവണം. നിങ്ങൾ കണ്ടതിൽ നിന്ന് മറ്റൊന്ന് കാണാനുള്ള കഴിവുണ്ടാവണം. നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒന്ന്. ദൈവവചനത്തിൽ നോക്കി നിങ്ങൾ ഇങ്ങനെ പറയണം, എനിക്കും ഇത് സംഭവിക്കും, എനിക്കും ഇത് സംഭവിക്കും, ഇത് മറ്റാർക്കെങ്കിലും സംഭവിച്ചാൽ എനിക്കും ഇത് സംഭവിക്കും. ദൈവം ജനങ്ങളെ ആദരിക്കുന്നവനല്ല. ജോയ്സിനെ അവന് മാറ്റാമെങ്കിൽ എന്നെയും അവന് മാറ്റാൻ സാധിക്കും. അവൻ ആരെങ്കിലും മാറ്റാനാവുമെങ്കിൽ എന്നെയും മാറ്റാനാവും. ആമേൻ. അത് മറ്റാർക്കെങ്കിലും വേണ്ടിയാണെന്ന് ഒരിക്കലും ചിന്തിക്കരുത്. എന്നിട്ട് നിങ്ങൾ വേണമെന്ന് ആഗ്രഹിക്കുന്നത് ലഭ്യമാക്കിയവരോട് അസൂയ തോന്നിക്കൊണ്ടിരിക്കാൻ തുനിയരുത്. ഞാൻ അതിൽ തന്നെ ഇരിക്കാൻ പ്ലാൻ ചെയ്യുകയാണ്. അതിനെക്കുറിച്ച് നമ്മൾ വൻതോതിൽ ശനിയാഴ്ച രാവിലെ ചിന്തിക്കാൻ പോവുകയാണ്. സങ്കീർത്തനം 27:14 ദാവീദ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് നോക്കാം. ഞാൻ ജീവനുള്ളവരുടെ ദേശത്ത് യഹോവയുടെ നന്മ കാണുമെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ എനിക്ക് ഹാ കഷ്ടം. പ്രത്യാശയില്ലായ്മ, അതാണ് ജീവിതത്തിൽ എത്തിച്ചേരുന്ന ഏറ്റവും മോശമായ സ്ഥലം എന്ന് പറയാം. പ്രത്യാശയില്ലായ്മ അതിഘോരമാണ്. ലോകത്തിലെ വിവിധ സ്ഥലങ്ങളിൽ ദാരിദ്ര്യം അനുഭവിച്ചും വിശന്നും സ്വന്തം മക്കളെ പോറ്റാൻ വഴിയില്ലാതെയും പ്രത്യാശയില്ലായ്മയിൽ ജീവിക്കുന്ന എത്രയോ സ്ത്രീകളെ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. അവരുടെ പ്രത്യാശയില്ലാത്ത നോട്ടം ഞാൻ കണ്ടിട്ടുണ്ട്. അത് ഭീകരമാണ്, തികച്ചും ദയനീയമാണത്. പ്രത്യാശയില്ലായ്മ ഹൃദയത്തെ രോഗബാധിതമാക്കുന്നു. യാതൊരു പ്രത്യാശയുമില്ലെങ്കിൽ നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും താളം തെറ്റുന്നു, അല്ലേ? പക്ഷേ റോമർ 4 പറയുന്നത് എനിക്കിഷ്ടമാണ്. 18 അബ്രഹാമിനെ കുറിച്ചുള്ളതാണ്. ദൈവം അബ്രഹാമിനെ അയാൾക്ക് പരിചയമുള്ള എല്ലാറ്റിൽ നിന്നും പുറത്തു കൊണ്ടുവന്നു. കാരണം അയാളെ കൊണ്ട് ചിലത് ചെയ്യിക്കാൻ ദൈവം ആഗ്രഹിച്ചു. ചിലപ്പോൾ ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് നടപ്പിലാക്കുവാൻ വേണ്ടി നിങ്ങളുടെ ജീവിതത്തിലെ ചില സ്വാധീനങ്ങളെ അവൻ എടുത്തു മാറ്റുന്നതായിരിക്കും. ദൈവം അബ്രഹാമിനോട് പറഞ്ഞത് എന്തായിരുന്നു? നിന്റെ പിതാവിന്റെ ഗ്രഹത്തെയും നിന്റെ ഗ്രഹത്തെയും ചാർച്ചക്കാരെയും പരിചയക്കാരെയും ഉപേക്ഷിക്കണം. എന്തുകൊണ്ട്? ബൈബിൾ വായിച്ചാൽ മനസ്സിലാകും, അവർ വിഗ്രഹാരാധകരായിരുന്നു. ദൈവം ഒരു പദ്ധതി ഒരുക്കിയിരുന്നു, അയാളിൽ പ്രവർത്തിക്കാൻ ദൈവം ആഗ്രഹിച്ചു. നിങ്ങൾ ആരോടത്താണ് സമയം ചിലവാക്കുന്നത്, ആരുമായി കൂട്ടുകൂടുന്നു എന്നത് പ്രധാനമാണ്. ഒരു അവിശ്വാസിയുടെ കൂടെ ഒരിക്കലും കൂടരുതെന്നല്ല പറയുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ അവിശ്വാസികളുടെ കൂടെയാണ് ഇരിക്കേണ്ടത്. പക്ഷേ അവരെ നിങ്ങൾ ബാധിക്കണം, നിങ്ങൾ അവരാൽ ബാധിക്കപ്പെടാൻ പാടില്ല. എപ്പോഴാണ് അത് മതി എന്ന് ഉറച്ചു നിന്ന് പറയാൻ സമയം എന്ന് നിങ്ങൾ അറിയണം. നിങ്ങളുടെ ചെറിയ മതസംഘങ്ങൾക്കുള്ളിൽ ഒളിച്ചിരുന്ന ലോകത്തെങ്ങുമുള്ള അശരണരുടെ അടുത്തേക്ക് എത്താതിരിക്കുന്നിടത്തോളം ദൈവം നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നതല്ല അതെന്നറിയണം. എന്നാൽ അബ്രഹാമിനെ പറ്റി ബൈബിൾ പറയുന്നത് എനിക്കിഷ്ടമാണ്. അവൻ പലരുടെയും കടന്നു. ദൈവം അവന് സ്വന്തമായിട്ടൊരു മകനെ വാഗ്ദാനം ചെയ്തു. ആ വാഗ്ദാനം ലഭിച്ചപ്പോൾ അയാൾക്ക് 90 എന്നെനിക്ക് തോന്നുന്നു. സാറയും വൃദ്ധയായിരുന്നു. അവരുടെ ജീവിതത്തിലെ എല്ലാറ്റിനും മാറ്റമുണ്ടായി കഴിഞ്ഞിരുന്നു. ശരിക്കും പറഞ്ഞാൽ അയാൾക്ക് ലൈംഗിക ശേഷി നഷ്ടപ്പെട്ടിരുന്നു. ദൈവം പറഞ്ഞു, ഞാൻ നിന്റേതായ ഒരു കുഞ്ഞിനെ നിനക്ക് തരുന്നതായിരിക്കുമെന്ന്. അബ്രഹാം ചിരിച്ചു, വിശ്വാസത്തിൻ്റെ ചിരി. പക്ഷെ സാറ ചിരിച്ചത് അവിശ്വാസത്തിൻ്റെയും സംശയത്തിൻ്റെയും ചിരിയായിരുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, നിങ്ങൾക്ക് അസാധ്യമാണെന്ന് തോന്നുന്നവ സാധ്യമാകുന്നതായിരിക്കുമെന്ന്. നിങ്ങൾ വിശ്വാസത്തിൻ്റെ ചിരി ചിരിച്ചുകൊണ്ട് നിങ്ങൾ പറയുമോ, ഇത് നല്ല രസമായിരിക്കും, ഇത് സംഭവിക്കുന്നത് കാണാനായി കാത്തിരിക്കുന്നത് നന്നായിരിക്കും? അതോ നിങ്ങൾ പറയുമോ, ഹോ നല്ലതൊക്കെ മറ്റുള്ളവർക്ക് നടക്കുമായിരിക്കും, എനിക്കല്ല? ദൈവം സംസാരിച്ച ശേഷം അബ്രഹാം 20 കാത്തിരുന്നു. നീണ്ട 20 കാത്തിരുന്നു. റോമർ 4 പറയുന്നത് എന്താണെന്നാൽ, നിന്റെ സന്തതി ഇവണ്ണം ആകുമെന്ന് അരുളി ചെയ്തിരിക്കുന്നത് പോലെ താൻ ബഹുജാതികൾക്ക് പിതാവാകുമെന്ന് അവൻ ആശയ്ക്ക് വിരോധമായി ആശയോടെ വിശ്വസിച്ചു. നിങ്ങൾക്ക് ജോലി നഷ്ടപ്പെട്ടുവോ? നിങ്ങൾ സ്നേഹിക്കുന്ന ആരെങ്കിലും കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടുവോ? അഥവാ നിങ്ങൾ ശിഥിലമായ ഒരു ബന്ധത്തിൻ്റെ സന്തതിയാണോ? കുട്ടിക്കാലത്ത് നിങ്ങൾ പീഡനത്തിനിരയായോ? എന്തായാലും ജീവിതത്തിൽ കഠിനമായ സമയങ്ങൾ ഉണ്ടായിരുന്നു. നിങ്ങൾ രോഗിയാണോ? അതോ രോഗവും ക്ഷീണവും കാരണം നിങ്ങൾ രോഗികളും ക്ഷീണിതരുമായി തീർന്നിട്ടുണ്ടോ? പ്രത്യാശ കൈവിടരുത്. നിങ്ങൾക്ക് പ്രത്യാശയ്ക്കൊട്ടും വകയില്ലെങ്കിൽ നിങ്ങൾ പ്രത്യാശിക്കണം. നിങ്ങളുടെ മോശമായ പരിതസ്ഥിതിയെ നോക്കി പറയൂ, എനിക്ക് പ്രത്യാശയ്ക്കൊട്ടും വഴിയില്ല. പക്ഷെ നിങ്ങളുടെ പരിതസ്ഥിതിയുടെ നേരെ തുറച്ചു നോക്കാതെ നിങ്ങളുടെ പരിതസ്ഥിതിയുടെ നേരെ നോക്കി യേശുവിങ്കിലേക്ക് തുറച്ചു നോക്കൂ. ചിന്തകളെ വ്യതിചലിപ്പിക്കുന്ന എല്ലാറ്റിൽ നിന്നും ശ്രദ്ധ തിരിച്ച് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആദ്യം അന്തവുമായ യേശുവിങ്കിലേക്ക് നോക്കൂ. പ്രശ്നങ്ങളെ കുറിച്ച് നാം കൂടുതലായി ശ്രദ്ധിച്ച് കൂടുതലായി അവയെക്കുറിച്ച് സംസാരിക്കുന്നു. ആമേൻ. അവരുടെ ഭൂതകാലമാണ് അവരുടെ ഭാവിയെ തീരുമാനിക്കുന്നത് എന്നായിരുന്നു അവർ കരുതിയത്. അങ്ങനെ അവൻ വഴിയില്ല. അവർ എന്ത് കാണുന്നു, അവർക്ക് എന്തറിയാം എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് എല്ലാം. വിശ്വാസത്തിന്റെ കാഴ്ചപ്പാടില്ലായിരുന്നു. എന്നിട്ടും ബൈബിൾ പറയുന്നു, യെശയ്യാവ് 11:3, യേശു തന്റെ ദൃഷ്ടിയാലോ കണ്ണുകളാലോ കേൾക്കുന്ന ചെവികളാലോ അല്ല ന്യായം വിധിച്ചത് എന്ന്. യേശുവിന് തികച്ചും വ്യത്യസ്തമായിട്ടൊന്നും ഉണ്ടായിരുന്നു. നാം ദൈവത്തിന്റെ ആത്മാവിനോടൊത്ത് നമ്മുടെ ആത്മാവിനെയും ഒരുക്കി വെക്കണം. നമ്മൾ ആത്മീക സാധ്യതകളെ കുറിച്ച് കൂടുതൽ പഠിക്കണം. അല്ലാതെ നാം എന്ത് കാണുന്നു, എന്ത് കേൾക്കുന്നു, എന്ത് ചിന്തിക്കുന്നു, എന്ത് അറിയുന്നു എന്നതിനെ കുറിച്ച് കുറച്ചേ പഠിക്കാവൂ. ദൈവം ആത്മാവാണ്. അവൻ നമ്മുടെ ആത്മാവിൽ നമ്മെ കൈകാര്യം ചെയ്യുന്നു. ചിലപ്പോൾ എൻ്റെ ആത്മാവിൽ ഞാൻ ചെയ്യേണ്ടതും ചെയ്യാതിരിക്കേണ്ടതുമായ പല കാര്യങ്ങളും തോന്നാറുണ്ട്. അത് ശരിയാണോ എന്നറിയാം, അഥവാ അത് ഞാൻ ചെയ്യാതിരുന്നാൽ ശരിയാവില്ല എന്നും അറിയാം. എൻ്റെ തലച്ചോറ് ബാധിക്കുമായിരിക്കും. എന്നാൽ അത് ഒഴിവാക്കാനായി എനിക്ക് പലതരത്തിലുള്ള ഒഴിവ് കഴിവുകൾ കണ്ടുപിടിക്കാൻ സാധിക്കും. പക്ഷേ ദൈവാത്മാവിനെ പിന്തുടരാതിരിക്കുമ്പോൾ നമുക്കൊരുവിധം മനഃപ്രയാസമുണ്ടാവും. വനാന്തരത്തിലും നമുക്ക് മനഃപ്രയാസം ഉണ്ടാവുന്നതാണ്. ഒരേ മലയ്ക്ക് ചുറ്റും വീണ്ടും വീണ്ടും കറങ്ങിക്കൊണ്ടേയിരിക്കും. അല്ലെങ്കിൽ നേരായി ചിന്തിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാനാവും. നേരായ ദിശയിലേക്ക് മനസ്സുറപ്പിക്കാൻ നമുക്ക് സാധിക്കും. എന്നിട്ട് ഇങ്ങനെ പറയാം, ഞാൻ വാഗ്ദത്ത ദേശത്തേക്ക് പോവുകയാണ്, അതിനെക്കുറിച്ച് സംസാരിച്ച് ഞാൻ എൻ്റെ ജീവിതം പാഴാക്കില്ല, ഞാൻ അങ്ങോട്ട് പോവുകയാണ്, ഞാൻ അവിടെ ജീവിക്കാൻ പോകുന്നു. എന്നിട്ട് ദൈവത്തിൻ്റെ സഹായത്താൽ യേശു എനിക്ക് തരാനായി മരിച്ച് ഉണ്ടാക്കിയതെല്ലാം ഞാൻ നേടും. ആമേൻ. വേദപുസ്തകത്തിലെ എല്ലാ വചനങ്ങളും കഴിഞ്ഞുപോയവയെ ഉപേക്ഷിച്ച് മുന്നിലേക്കുള്ള നല്ല കാര്യത്തിനായി തള്ളിക്കയറുക. ഇതുപോലെ ധാരാളം വചനങ്ങൾ ബൈബിളിലുണ്ട്. നിങ്ങളിവിടെ ഇരിക്കുന്നുണ്ടെങ്കിൽ ഈ വചനങ്ങൾ നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ അതേതാണെന്ന് എഴുതിയെടുക്കാം. യെശയ്യാവ് 43:18-19 ബൈബിളിൽ ഇത് കണ്ടുപിടിച്ച് വായിക്കൂ. സാരമില്ല, ഞാനിത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി സ്ക്രീനിൽ കാണിക്കാൻ പോവുകയാണ്. യെശയ്യാവ് 43:18-19 പണ്ടുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട, പണ്ടത്തേതിനെക്കുറിച്ചുള്ള ചിന്ത മാറ്റുക. മറ്റുള്ളവർ നിങ്ങളോട് ചെയ്ത എല്ലാ കൊള്ളരുതായ്മയും എങ്ങനെ പെരുമാറി എന്നതും ചിന്തിക്കുന്നത് അവസാനിപ്പിക്കുക. എന്നിട്ട് ദൈവത്തിൻ്റെ ഇരട്ട അനുഗ്രഹങ്ങളെക്കുറിച്ച് ചിന്തിക്കുക. പണ്ടത്തെ കഷ്ടപ്പാടുകൾക്ക് ഇരട്ടി പ്രതിഫലം, അതിന് ദൈവത്തോടൊത്തിരിക്കണം. നമുക്ക് ബാക്കിയും കൂടി നോക്കാം. ഞാനിതാ പുതിയതൊന്ന് ചെയ്യുന്നു, ഞാൻ ചെയ്തേക്കാം എന്നല്ല, ചെയ്യുമായിരുന്നു എന്നുമല്ല, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. അതിപ്പോൾ ഉത്ഭവിക്കും, നിങ്ങളത് അറിയുകയില്ല, അതിനെക്കുറിച്ചൊന്നും മനസ്സിലാക്കാനും സാധിക്കുകയില്ല. അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. എന്നാൽ ഇസ്രയേലിയർ അവരുടെ ചുറ്റുപാടുകൾ മാത്രമായിരുന്നു കണ്ടത്. അവർ മുറുമുറുത്തു, പിറുപിറുത്തു, പരാതി പറഞ്ഞു, കുറ്റം കണ്ടുപിടിച്ചു, പരാതി പറഞ്ഞു, കുറ്റം കണ്ടുപിടിച്ചു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത മറ്റുള്ളവരുടെ മേൽ കുറ്റം ചുമത്തി. അവർക്ക് മോശമായ ഒരു മനോഭാവം ഉണ്ടായിരുന്നു. മോശമായത്, മോശമായ മനോഭാവം. അത് അവരുടെ ശത്രുക്കളായിരുന്നില്ല. അത് കനാന്യരോ യബ്യൂസരോ ഹിത്യരോ മറ്റ് ശത്രുക്കളോ ആരുമായിരുന്നില്ല. അത് ബോസ്മാരോ ഭർത്താക്കന്മാരോ ഭാര്യമാരോ കുട്ടികളോ ട്രാഫിക്കുകളോ പണത്തിൻ്റെ ഞെരുക്കമോ ഒന്നുമല്ല. അത് അവരുടെ മനോഭാവമായിരുന്നു. അത് നാറി, അത് നാറി. അതാണ് നിങ്ങളുടെ പ്രശ്നം എന്നെനിക്കറിയാം. നിങ്ങൾക്ക് ഈ പഠന സി ഡി തെറ്റായ മനോഭാവമുള്ള ആർക്കെങ്കിലും വേണ്ടി വാങ്ങിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ മോശമായ മനോഭാവമുള്ള കൂട്ടുകാർക്ക് വേണ്ടി വാങ്ങി ഈ വീക്കെൻഡിന്റെ ബാക്കി മീറ്റിങ്ങുകൾക്ക് അവരെ കൊണ്ടുവരാം. ടിവിയിൽ ഇത് കാണുന്നവർക്ക് മോശമായ മനോഭാവമുള്ള കൂട്ടുകാരെ വിളിക്കാം. എന്നിട്ട് അവരോട് നാളെ ഈ പ്രോഗ്രാം കാണാൻ പറയാം. കാരണം ഇപ്പോൾ തന്നെ ഇത് ആവശ്യമായ ഒരു 100 പേരെ കുറിച്ചെങ്കിലും നിങ്ങൾ തീർച്ചയായും ചിന്തിക്കുന്നുണ്ടാവും. ഞാൻ എന്തുകൊണ്ടാണ് അസന്തുഷ്ടയായതെന്ന് ദൈവത്തോട് ചോദിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒടുവിൽ ദൈവം പറഞ്ഞു, നീ സ്വാർത്ഥിയാണ്. ദേവിനെ മാറ്റാനായി ഞാൻ ഒരു ദിവസം ദൈവത്തോട് പ്രാർത്ഥിച്ചത് ഓർക്കുന്നു. ദൈവം പറഞ്ഞു, ദേവ് അല്ല പ്രശ്നം. ദൈവത്തിൽ നിന്ന് എനിക്ക് കിട്ടിയതുപോലെ തന്നെയാണ് ഞാനും നിങ്ങൾക്ക് നൽകുന്നത്. ഞാൻ എന്തും ആരുടെയും മുഖം നോക്കാതെ പറയുന്ന സ്വഭാവക്കാരിയാണ്. അതുകൊണ്ട് ദൈവം എന്നോടും നേരെ തന്നെ പറഞ്ഞു, ഞാനത് നിങ്ങൾക്കും നേരെ തന്നെ തരുന്നു. നിങ്ങൾ ഒരിക്കലും വാഗ്ദത്ത ദേശത്ത് മോശമായ മനോഭാവത്തോടെ ജീവിക്കില്ല.